عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحابته أجمعين، عما بعد. سهودرنا الشيخ محمد عبد الوهاب رحمه الله إرضي كتاب توحيد الأمل പഠിച്ചുവരുന്നത്. അതിലെ രണ്ടാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ബാബ ഫദ്ലു തൗഹീദ് വമാ കഫറു മിനൽ ദുനൂബ്. തൗഹീദിന്റെ ശ്രേഷ്ഠതയും അതുപോലെ തൗഹീദ് കൊണ്ട് പൊറുക്കപ്പെടുന്ന തെറ്റുകളും. എന്നിട്ട് അതിൽ ആദ്യം പറഞ്ഞത് എന്താണ്? الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. إذ إيه سورة الآية؟ سورة الأنعام لا عن بتر أندام الآية. هذا نشأ شم عبادة بن الصامت رضي الله عنه من ده والحديث فرنت ده. هذه فيها بدي كمرة ألا فرني اللي ورمي الله പറഞ്ഞോ. ആരാണ് പഠിച്ചുള്ള ഒരാൾ പറഞ്ഞു? ഒരാൾ പറഞ്ഞു. ആ ഷഹീദ അല്ല ഇലാഹ. വഅന്ന മുഹമ്മദൻ. وأن عيسى عبد الله ورسوله وكلمته وروح منه والجنة حق النار أدخلها الله على ما كان من العمل. بارك الله فيك. ഈ രണ്ട് ഒരു ആയത്തും ഒരു ഹദീസുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ. അടുത്തത് ولهما شيخ പറയുകയാണ്, ولهما في حديث عتبان فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. ഇതുവരെ ചെറിയൊരു ഹദീസാണ്, പെട്ടെന്ന് പഠിക്കാം. വലഹുമ ഫി ഹദീസ ഇത്ബാൻ. വലഹുമ, അവർ രണ്ടുപേർക്കുമുണ്ട്. അഥവാ ഇമാം അൽ ബുഖാരി മുസ്ലിം രണ്ടുപേരാണ് ഉദ്ദേശിക്കുന്നത്. വലഹുമ അവർ രണ്ടുപേർക്കും ഉണ്ട്. തൊട്ടു മുമ്പ് പറഞ്ഞതാണ് അഖ്റജാഹു എന്നല്ല, അവർ രണ്ടുപേരും റിവായത്ത് ചെയ്തു. അഥവാ ഇമാം അൽ ബുഖാരി മുസ്ലിം. വലഹുമ, അതുപോലെ തന്നെ അവർക്കുണ്ട്, അവർ രണ്ടുപേരും റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഫി ഹദീസ ഇത്ബാൻ, ഇത്ബാനിന്റെ ഹദീസിൽ. ഇത്ബാൻ എന്ന സഹാബി, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇത്ബാൻ ബിൻ മാലിക് എന്നാണ്. ഇത്ബാൻ ബിൻ മാലിക്, ഇത്ബാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന അല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്. ഫഇന്ന അല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്. ഫഇന്ന അല്ലാഹ, തീർച്ചയായും അല്ലാഹു ഹറമ, ഹറാമാക്കിയിരിക്കുന്നു. അലൻ നാരി, എന്തിന്? നരകത്തിന് അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. മൻ ഖാല, ആരാണോ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തു പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അഥവാ അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ല. ലാ മഅബൂദ ബിഹഖ് ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ? യബ്തഗി, അവൻ ആഗ്രഹിക്കുന്നു. ഇബ്തഗ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു. ഖുർആൻ അല്ലാഹു പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലയുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തതിന് ദീനായി ആരെങ്കിലും ആഗ്രഹിച്ചാൽ, അത് ആഗ്രഹിക്കുക ഉദ്ദേശിക്കുക എന്നൊക്കെയാണ് ഇബ്തഗ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇബ്തിഗാഉൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഉദ്ദേശം, ലക്ഷ്യം, നിയ്യ. നിയ്യ എന്നർത്ഥത്തിൽ ഇബ്തിഗാ എന്ന വാക്ക് പ്രയോഗിക്കാം. യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അവൻ ഉദ്ദേശിക്കുന്നു ബിദാലിക, അതുകൊണ്ട്. ഏതുകൊണ്ട്? ഖൗലുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നു വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് അവൻ ഉദ്ദേശിക്കുന്നു, അള്ളാഹുവിന്റെ വജ്ഹ് സ്വർഗത്തിൽ കാണാം എന്നുദ്ദേശിച്ചുകൊണ്ട് ഇത് പറയുന്നവൻ അള്ളാഹു ലാ ഇലാഹ നരകത്തെ ഹറാമാക്കിയിരിക്കുന്നു. വലഹു മാ ഫീ ഹദീസ് ഇജ്ബാൻ فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. നോക്കൂ, നിങ്ങൾ ഇത് ഈ ഒരു ഹദീസ്, ഈ ഒരു കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഫളാണ്, വലിയ ഫളാണ്, തൗഹീദിന്റെ ഫളാണ് ഇത്. കാരണം അവൻ അള്ളാഹു നരകം ഹറാമാക്കി എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരിക്കലും പിന്നെ ശാശ്വതനാവില്ല, അവൻ നരകത്തിൽ ഒരിക്കലും ശാശ്വതനാവില്ല. അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്ന അല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹ് വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമാ യശാ വ മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അള്ളാഹു അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല, അതിന് താഴെയുള്ളത് അവൻ ഉദ്ദേശിച്ചവർക്ക് പൊറുത്തു കൊടുക്കും. ആര് അള്ളാഹുവിൽ പങ്കു ചേർത്തുവോ ഫഖദ് ളല്ല, അവൻ പിഴച്ചുപോയിരിക്കുന്നു. ളലാലൻ ബഈദ, വിദൂരമായ വഴിയിലവൻ പിഴച്ചുപോയിരിക്കുന്നു. അതുപോലെ തന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആര് അള്ളാഹുവിൽ പങ്കു ചേർത്തു അവന് സ്വർഗം ഹറാമാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവനോ നരകം ഹറാമാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവന് നരകം ഹറാമാണ്, അള്ളാഹുവിൽ പങ്കു ചേർത്തവന് സ്വർഗം ഹറാമാണ്. ഇതാണ് തൗഹീദിന്റെ ശ്രേഷ്ഠത, നരകത്തിൽ പ്രവേശിക്കുകയില്ല. അതാണ്, അതുകൊണ്ടാണ് ഫദ്ലു തൗഹീദ് വമാ യുകഫിറു മിനൽ ദുനൂബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ, ഈ ഹദീസിലെ ആ ഭാഗത്ത്, ആ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോടുകൂടി മുശ്രിക്കുകൾ മുഴുവൻ അതിൽ നിന്ന് പുറത്തായി. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകൾ അതോടെ അതിൽ നിന്ന് പുറത്തായി, നരകം ഹറാമാകുന്നവരിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ഷിർക്കിതല്ലാതെ രണ്ടാമത്തെ ഭാഗം നോക്കൂ ഹദീസിൽ എന്താണത്? യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞവൻ, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇത് പറഞ്ഞവനാണ്. അപ്പൊ രണ്ടാമത്തെ ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോടുകൂടി മുനാഫിഖുകൾ ഒഴിവായി. ഒന്നാമത്തെ ഭാഗത്തോടുകൂടി ആരൊഴിവായി? മുശ്രിക്കുകൾ ഒഴിവായി. രണ്ടാമത്തെ ഭാഗം പറഞ്ഞതോടുകൂടി മുനാഫിഖുകൾ ഒഴിവായി. കാരണം മുനാഫിഖുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടല്ല, പിന്നെന്തിനാണ്? ദുനിയാവിലെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അഖീദയിൽ നിഫാഖുള്ള ആളുകൾ, നിഫാഖ് രണ്ട് തരമുണ്ട്. ഒന്ന് ഇഖാദിലുള്ള നിഫാഖാണ്, വിശ്വാസത്തിലുള്ള നിഫാഖ്. അവരെ കുറിച്ചാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, ഇന്നൽ മുനാഫിഖീന ഫിദ് ദർക്കിൽ അസ്ഫലി മിനൻ നാർ വലം തജിദ ലഹും നസീറാ. മുനാഫിഖുകൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്, അവർക്കൊരു സഹായിയെയും നീ കാണുകയില്ല. കുഫ്ഫാറുകൾക്കും മുശ്രിക്കുകൾക്കും താഴെയാണ് അവർ. എന്താണ് കാരണം? അവരുടെ മനസ്സിൽ ഒരു വിശ്വാസവുമില്ല, ഒരു വിശ്വാസവുമില്ല. പിന്നെ അവർ ദുനിയാവിന് വേണ്ടി അഭിനയിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ മുനാഫിക്കുകൾ എന്നൊരു വകുപ്പേ ഉണ്ടായിട്ടില്ല. മക്കാ ജീവിതത്തിൽ ഒരൊറ്റ മുനാഫിക്കുമില്ല. കാരണം മുസ്ലിമായാൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വരും, ദുനിയാവിൽ ഒന്നും കിട്ടൂല. അതുകൊണ്ട് തന്നെ ആരും ദുനിയാവിന് വേണ്ടി മുസ്ലിമായിട്ടില്ല. മദീനയിൽ ചെന്ന ഉടനെയും അങ്ങനെ തന്നെ. പിന്നെ എവിടുന്നാണ് മുനാഫിക്കുകൾ ഉണ്ടായത്? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ഉള്ള ആയത്തുകളുടെ തഫ്സീറിൽ മുനാഫിഖുകളെ കുറിച്ച് പറയുന്ന തുടങ്ങുന്ന ആയത്തുകളുണ്ടല്ലോ, അമിനൻ നാസി മൻ യഖൂലു ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഊറൂൻ. അവിടുന്നാണ് മുനാഫിഖുകളെ കുറിച്ച് തുടങ്ങുന്നത്. അതിനു മുമ്പ് ആദ്യം മുഅ്മിനികളെ കുറിച്ച് പറഞ്ഞു, പിന്നെ മുശ്രിക്കുകളെ കാഫറുകളെ കുറിച്ച് പറഞ്ഞു, പിന്നെ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞു. മുഅ്മിനുകളെ കുറിച്ചും മുശ്രിക്കുകളെ കുറിച്ചും കുറച്ച് ആയത്തുകളാണ്, മുനാഫിക്കുകളെ കുറിച്ച് ഒരുപാട് ആയത്തുകളും, കാരണം അവരുടെ ശർറ് വലുതായതുകൊണ്ട്. ആ ആയത്തുകളുടെ തഫ്സീർ ഇബ്നു കസീർ പറഞ്ഞു, എവിടെ നിന്നാണ് മുനാഫിക്കുകൾ ഉണ്ടായത്? ബദറിന് ശേഷം മുസ്ലിങ്ങൾക്ക് ഐസത്ത് ഉണ്ടായതിനു ശേഷം. മുസ്ലിം ആയാൽ പല കാര്യങ്ങളും ദുനിയാവിൽ പലതും കിട്ടും എന്ന് തോന്നിയതിനു ശേഷമാണ് മുനാഫിക്കുകൾ ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞു, ഇദാ ജാഅത്തൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിഖുകൾ നിന്റെ അടുത്ത് വന്നാൽ അവർ പറയും, നശ്ഹദു, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു, ഇന്നക ലറസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ്. വല്ലാഹു യഅലമു ഇന്നക ലറസൂലു, അല്ലാഹുവിനെ അറിയാം നീ അവന്റെ റസൂലാണ്. വല്ലാഹു യശ്ഹദു, അല്ലാഹു സാക്ഷ്യം പറയുന്നത് എന്താണ്? ഇന്നൽ മുനാഫിഖീന കാദിബൂൻ, മുനാഫിഖുകൾ കളവ് പറയുകയാണ്, അവർക്ക് വിശ്വാസമില്ല, വിശ്വാസമില്ലാതെ പറയുകയാണ്. അതുകൊണ്ടാണ് അവർ കാഫറുകൾക്കും മുശ്രിക്കുകൾക്കും താഴെ നരകത്തിലായിട്ടുള്ളത്. കാരണം മുശ്രിക്കിന്റെ ഉപദ്രവം അത് മുസ്ലിങ്ങൾക്ക് കാണാം, തിരിച്ചറിയാം, നേർക്കുനേരെയാണ് അവരുമായുള്ള എതിർപ്പും പോരാട്ടവും ഒക്കെ. പക്ഷെ മുനാഫിഖുകളോ, അവർ ഉള്ളിലൂടെയാണ്, അവർ പുറമേക്ക് നല്ല ആളുകളാണ്, അഭിനയിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളത്, അവരുടെ അവസ്ഥ അങ്ങനെ ആയിട്ടുള്ളത്. എന്നാൽ രണ്ടാമതൊരു തരം നിഫാഖുണ്ട്, അതെന്താണ്? അമലിലുള്ള നിഫാഖാണ്, പ്രവർത്തനങ്ങളിൽ വരുന്ന നിഫാഖ്. അതിനെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആയത്തുൽ മുനാഫിഖ് സലാസ്, മുനാഫിഖിന്റെ ലക്ഷണം മൂന്നെണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ് വഇദാ വഅദ അഖ്ലഫ് വഇദാ ഇതുമിന ഖാൻ, സംസാരിച്ചാൽ കളവ് പറയും, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും, വിശ്വസിച്ചാൽ വഞ്ചിക്കും. മറ്റു ചില റിവായത്തുകളിൽ വഇദാ ആഹദ ഗദർ, കരാർ ചെയ്താൽ ലംഘിക്കും, വഇദാ ഖാസമ ഫജർ, തമ്മിൽ തെറ്റിയാൽ ചീത്ത വിളിക്കും. അതുപോലെ ഖാസമ എന്ന് പറഞ്ഞാൽ തർക്കിക്കാൻ അർത്ഥമുണ്ട്, തർക്കിച്ചാൽ ഫജർ, നേരായതല്ലാത്ത മാർഗം, വൃത്തികെട്ട മാർഗങ്ങൾ ഉപയോഗിക്കും. തർക്കത്തിലായാൽ, തർക്കം ജയിക്കാൻ വേണ്ടി വൃത്തികെട്ട മാർഗങ്ങൾ ഉപയോഗിക്കും. ഇതൊക്കെ ആരുടെ സ്വഭാവമാണ്? മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ശത്രുവിനോട് പോലും അതിന് മാത്രമേ കാണിക്കുള്ളൂ, നീതി മാത്രമേ കാണിക്കുള്ളൂ ശത്രുവിനോട് പോലും. പിന്നല്ലേ മിത്രങ്ങളോട്? ശത്രുവിനോട് പോലും അവൻ അതിൽ നീതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പെരുമാറുകയുള്ളൂ. നീതി മുഅ്മിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ്. അപ്പൊ രണ്ടു തരത്തിലുണ്ട്. ഈ പറയപ്പെട്ട അമലിൽ നിഫാഖ് വരുന്ന ആളുകളെ കുറിച്ചാണോ അല്ലാഹു നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് പറഞ്ഞത്? അല്ല, അഖീദയിൽ നിഫാഖ് വരുന്നവരെ കുറിച്ചാണ് അല്ലാഹു നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാ നിഫാഖുകളെയും നമ്മൾ സൂക്ഷിക്കണം, പേടിക്കണം. കാരണം മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് ഇമാം ഹസൻ ബസറി അദ്ദേഹത്തിന്റെ ഒരു വാക്കായി സഹീഹുൽ ബുഖാരി, സഹീഹുൽ ബുഖാരിയുടെ വിശദീകരണത്തിൽ ഫതുൽ ബാരി കാണാം, എന്താണ്? നിഫാഖിനെ കുറിച്ച് നിർഭയനായിട്ടില്ല മുനാഫിഖ് അല്ലാതെ. നിഫാഖിനെ കുറിച്ച് നിർഭയനായിരിക്കാൻ ആരാണ് മുനാഫിഖ്? അവൻ പേടിണ്ടാവില്ല നിഫാഖ് വരുമോ. കാരണം അവൻ സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കുകയില്ല. മുഅ്മിനോ എന്നും സ്വന്തത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. മുഅ്മിന്റെ സ്വഭാവം എന്താണ്? വമാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ, നിഫാഖിനെ കുറിച്ച് ഭയപ്പെട്ടിട്ടില്ല ആരല്ലാതെ? മുഅ്മിനല്ലാതെ. കാരണം അവൻ സ്വന്തത്തെ കുറിച്ച് ആലോചിക്കുന്നവനാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരുവൻ സ്വന്തം ന്യൂനതകളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, എനിക്ക് ഇന്ന് ഇന്ന കുറവുകളുണ്ട്, ഇന്ന ഇന്ന സ്ഥലത്ത് എനിക്ക് പോരായ്മയുണ്ട്, ആ വിഷയത്തിൽ ഞാൻ പോക്കാണ്, ഈ വിഷയത്തിൽ എനിക്ക് തകരാറുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്തോളം അവൻ സലാഹിലായിരിക്കും, ഖൈറിലായിരിക്കും. ഒരുവൻ ഖൈറിലായതിന്റെ ലക്ഷണമാണ് എന്ത്? എന്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കൽ സലാഹിന്റെ ലക്ഷണമാണ്, ഖൈറിന്റെ ലക്ഷണമാണ്. അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇല്ലാതായാൽ അത് കുഴപ്പത്തിലേക്കുള്ള വാതിലായിരിക്കും, കുഴപ്പങ്ങളിലേക്കുള്ള വാതിലായിരിക്കും. അതുകൊണ്ട് നിഫാഖ് രണ്ട് നിലക്കുണ്ട്. ഈ ഏറ്റക്കാതിലുള്ള വിശ്വാസത്തിൽ നിഫാഖുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കളവ് പറഞ്ഞ ആളുകൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് ഒഴിവായിരിക്കുന്നു. യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ് എന്ന് നബി പറഞ്ഞതോടെ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതോടെ മുശ്രിക്ക് ഒഴിവായി. യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ് എന്ന് പറഞ്ഞതോടെ മുനാഫിക്കൾ ഒഴിവായി. അപ്പൊ മുശ്രിക്കുകളും മുനാഫിക്കളുമല്ലാത്ത കലർപ്പില്ലാത്ത മുസ്ലിങ്ങൾക്കാണ്, മുഅ്മിനുകൾക്കാണ് അള്ളാഹു സ്വർഗം നരകം ഹറാമാക്കിയിട്ടുള്ളത്. فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. ولهما في حديث عتبان فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. إذا سهودرين شلال قل تتزدي كارون دل أبو صلى الله عليه وسلم لدي حديث لا إله إلا الله إن فرنبن إن عن الله. അത് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ വിചാരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടു. ഒരിക്കലും അങ്ങനെയല്ല. ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവരെല്ലാം നിസ്കാരം കഴിഞ്ഞാലും പത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും ശിർക്ക് ഒഴിവാകുകയില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കാരണം ചിലവിടെ മറ്റുള്ള ഹദീസുകൾ കൂടി കൂട്ടിവെച്ചാലാണ് ഈ ഹദീസ് മനസ്സിലാകുക. റസൂലുള്ള ഒരു അർത്ഥവും അർത്ഥശങ്കക്കും ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖല അൽജന്ന വമൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖല അന്നാർ. അതാണിത്. ആരെങ്കിലും മരിച്ചാൽ, എങ്ങനെ മരിച്ചാൽ? ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅൻ, അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ മരിച്ചാൽ ദഖല അൽജന്ന, അവൻ സ്വർഗത്തിലാണ്. വമൻ മാത ആരെങ്കിലും മരിച്ചാൽ, യുശ്രിക്കു ബിഹി ശൈഅൻ, അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ആരെങ്കിലും മരിച്ചാൽ ദഖല അന്നാർ, അവൻ നരകത്തിലാണ്. അതാണിത്. കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്യുകയില്ല എന്നാണ് അതിന്റെ ഉദ്ദേശം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില നിബന്ധനകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ചില ഷുറൂത്തുണ്ട്. അതാണ് പ്രസിദ്ധ അഖീദയുടെ കിതാബുകളിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ഷുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ, നിബന്ധനകൾ. നാം ഇബ്നു ബസ് റഹിമഹുള്ള അദ്ദേഹം പൊതുജനങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങളൊക്കെ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു വിശാല ഇറക്കിയിട്ടുണ്ട്. പല ആളുകൾക്കും അറിയുണ്ടാകും. ദുറൂസുൽ മുഹിമ്മ ലാമ്മത്തിൽ ഉമ്മ എന്ന പേരിൽ അതിൽ അദ്ദേഹം ആ നിബന്ധനകൾ ഒരു ഷെയറടക്കം എടുത്തു കൊടുക്കുന്നുണ്ട്. ചില പണ്ഡിതന്മാർ അത് ഏതാണെന്ന് പറഞ്ഞു, ചിലർ അത് എട്ടാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നിബന്ധനകൾ? ഒന്ന്, അലഇൽം, അറിവ് വേണം, അറിവ് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്നതിനെ കുറിച്ച് അറിവ് വേണം. വിവരമില്ലാതെ പറഞ്ഞതായിരിക്കാൻ പാടില്ല. പലരും പറയുന്ന അങ്ങനെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആളുകൾ പറയുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാതെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്യും, എന്നിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരല്ല എന്നവൻ മനസ്സിലാക്കുന്നു. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ടില്ല. അവൻ ജാഹിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചവൻ ജാഹിലാണ്. അവൻ മുസ്ലിമായിട്ടില്ല. അബൂ ജഹലും കൂട്ടർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ശരിക്കും മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അവർ എതിർത്തത്. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടാൽ അതാ കിബർ നടിക്കുകയാണ്. അവർ ചോദിക്കുന്നു, അജഅല ആലിഹത ഇലാഹ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എല്ലാ ഇലാഹിനെയും കൂട്ടി ഒറ്റന്നാക്കിയോ, ഇത് അത്ഭുതത്തിന്റെ കാര്യമാണല്ലോ എന്ന് പറഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. കാരണം അള്ളാഹു ഉണ്ടെന്ന് അവർക്കറിയാം. അവരുടെ മക്കൾക്ക് അവർ അബ്ദുള്ള എന്ന് പേര് വിളിക്കാറുണ്ട്, അള്ളാഹിന്റെ അടിമ. അള്ളാഹുവിന് വേണ്ടി അവർ പല ഇബാദത്തുകളും ചെയ്യാറുണ്ട്, ഹജ്ജ് ചെയ്യാറുണ്ട്, അതുപോലെ അവർ നേർച്ചയാക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, അള്ളാഹു വേണ്ടി ചെയ്യാറുണ്ട്. അതോടൊപ്പം മറ്റുള്ള ഇലാഹുകളെ അവരൊന്നും ഖാലിഖാണെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല, സൃഷ്ടാവാണെന്ന് വിശ്വസിച്ചിട്ടില്ല. സ്വയം ഉപകാരവും ഉപദ്രവം ചെയ്യാൻ സ്വന്തമായി കഴിവുള്ളവരാണ് എന്ന് വിശ്വസിച്ചിട്ടില്ല. അള്ളാഹു കൊടുത്ത കഴിവ് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിലേക്ക് ശുപാർശ ചെയ്യുന്ന ആളുകളാണ്, അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഇലാഹുകൾ അവർക്കുണ്ട്. ഈ ഒരൊറ്റ ഇലാഹിനെയും ഇനി ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ആൾക്കാർ മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ അവർ എതിർത്തത്. അത് പറയുമ്പോ എതിർത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിന്റെ പേരിൽ അവർ യുദ്ധം നടത്തിയത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ വിസമ്മതിച്ചത് റസൂലും. അതുകൊണ്ടാണ് ജനമധ്യത്തിൽ പോയിട്ട് എന്താണ് റസൂലിന്റെ ദാവത്ത്? യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാം. അങ്ങനെ പറഞ്ഞു നിങ്ങൾ വിജയിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടികളിൽ ഉയർന്ന സ്ഥലത്ത് പോയിരുന്ന് ജനങ്ങളോട് ഒന്നാകെ പറയാറുണ്ടായിരുന്നു. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാണത്. ഇലാഹ് ഇബാദത്തിൽ അർഹൻ, അല്ലാഹു അല്ലാതെ മറ്റൊരാളുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇത് മനസ്സിലാക്കാത്ത ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര തവണ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അതിനെക്കുറിച്ച് ഇൽമ് അവനില്ല, ഇൽമ് അവനില്ല, ഊഹമല്ല. ഇൽമ് എന്ന് പറഞ്ഞാൽ ഊഹമല്ല, ഇൽമ് എന്ന് പറഞ്ഞാൽ അത് വഹമല്ല, കുറച്ച് മനസ്സിലാക്കി കുറച്ച് അങ്ങനെയല്ല. മറിച്ച് ഇൽമ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള അറിവാണ്, സംശയമില്ലാത്ത അറിവാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ അറിയുക, പഠിക്കുക നീ എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇൽമ് വേണം, അത് നിബന്ധനയാണ്. അതുപോലെ തന്നെ യഖീൻ വേണം. എന്താണ് യഖീൻ? ഉറച്ച വിശ്വാസം വേണം. ശക്ക് പാടില്ല, സംശയം പാടില്ല. അല്ലാഹു അല്ലാത്ത ഇലാഹില്ല ഉണ്ടോ ഇല്ലേ എന്നാണ് അവന്റെ ഉള്ളിൽ, എന്നിട്ടാണ് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. അങ്ങനെ പോരാ, പിന്നെ യഖീനോടെ പറയണം, യഖീനോടെ പറയണം, ഉറച്ച വിശ്വാസത്തോടെ. അല്ലാഹു അല്ലാതെ ഒരൊറ്റ ഇലാഹുമില്ല എന്നുറച്ച വിശ്വാസത്തോടെ പറയാം. അപ്പൊ ആദ്യം എന്ത് വേണം? ഇൽമ് വേണം, അതുപോലെ യഖീൻ വേണം, ഉറച്ച വിശ്വാസം വേണം. അതുപോലെ ഇഖ്ലാസ് വേണം. എന്താണ് ഇഖ്ലാസ്? ആത്മാർത്ഥത, നിഷ്കളങ്കത, കലർപ്പില്ലാതെ ആയിരിക്കണം പറയേണ്ടത്. ദുനിയാവിന് വേണ്ടിയാണോ പറയേണ്ടത്? അല്ല. മുനാഫിക്കുകൾ പറഞ്ഞതുപോലെ നിഫാഖ് വെച്ചുകൊണ്ടാണോ പറയേണ്ടത്? അല്ല. മറിച്ച് ഇഖ്ലാസോടെ പറയണം, അള്ളാഹുവിന് വേണ്ടി മാത്രം പറയണം, റബ്ബിന് വേണ്ടി മാത്രം പറയണം. ആളുകൾക്ക് വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും ബോധ്യപ്പെടുത്താനോ, ആരെങ്കിലും പേടിച്ചിട്ടോ, ആരെങ്കിലും സ്നേഹിച്ചിട്ടോ പറഞ്ഞത് ആയിരിക്കരുത്. അള്ളാഹുവിന് വേണ്ടി മാത്രം പറഞ്ഞതായിരിക്കണം. അള്ളാഹുവിന്റെ സവാബ് പ്രതിഫലം പ്രതീക്ഷിച്ച് അവന്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞതായിരിക്കണം. ഇൽമ് വേണം, യഖീന് വേണം, ഇഖ്ലാസ് വേണം. ഇൽമ് വേണം, യഖീന് വേണം, ഇഖ്ലാസ് വേണം. അതുപോലെ തന്നെ ഇൻഖിയാദ് വേണം. എന്താണ് ഇൻഖിയാദ്? അതിന് കീഴ്പ്പെടണം, അത് നടപ്പിൽ വരുത്തണം. അപ്പൊ പിന്നെന്തു അതിൽ കൂടാൻ പാടില്ല? അതിനെതിരായത് കൂടാൻ പാടില്ല. ഇതിനെതിരെന്താണ്? ശിർക്ക്. അതിനെതിരായ കാര്യം എന്താണ്? ശിർക്കാണ്. ശിർക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു കബൂൽ വേണം. എന്താണ് കബൂൽ? അത് സ്വീകരിക്കണം, അത് സ്വീകരിക്കണം, സ്വീകരിച്ചത് നടപ്പിൽ വരുത്തണം. ഇതൊക്കെ ചിലതൊക്കെ എന്താണ് പരസ്പരം സാദൃശ്യമുള്ള വാക്കുകളാണ്. അപ്പൊ സ്വീകരിക്കണം, അത് നടപ്പിൽ വരുത്തണം, അത് റദ്ദ് ചെയ്യാൻ പാടില്ല. ലൈലാഹില്ലാ തള്ളരുത്, അത് സ്വീകരിക്കണം. ഇൽമ് വേണം, യഖീന് വേണം, ഇഖ്ലാസ് വേണം, ഇൻഖിയാദ് വേണം, കബൂൽ വേണം. അതുപോലെ തന്നെ പിന്നെന്ത് വേണം? മഹബ്ബത്ത് വേണം. എന്താണ് മഹബ്ബത്ത്? ഇഷ്ടം വേണം. ലൈലാഹില്ലാ എന്നതിനെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനോട് വെറുപ്പുണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. തൗഹീദിനോട് സ്നേഹം വേണം, ഷിർക്കിനോട് വെറുപ്പ് വേണം, മഹബ്ബത്ത് വേണം. പിന്നെന്താണ് അടുത്ത നിബന്ധന? ചില ആളുകൾക്ക് അറിയണ്ടാവല്ലോ. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷർത്താണ് ചോദിച്ചത്. ഇൽം, അതുപോലെ യഖീൻ, ഇഖ്ലാസ്, മഹബ്ബ, കബൂൽ, ഇൻഖിയാദ്, പിന്നെന്താ പറഞ്ഞത്? അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാത്ത സകല ഇലാഹുകളെയും നിഷേധിക്കണം. അതിനാണ് എന്ത് പറയുക? കുഫ്ർ എന്ന് പറയുക. എന്തിനോടുള്ള കുഫ്റാണ്? അല്ലാഹു അല്ലാത്ത ഇലാഹുകളോടുള്ള കുഫ്ർ. അത് വേണം. കാരണം അല്ലാഹു പറഞ്ഞു വമൻ ആരെങ്കിലും താഗൂത്തുകളെ നിഷേധിക്കുക, താഗൂത്തുകളോട് എന്ത് വേണം? കുഫർ വേണം. ഈമാൻ ആരോടാണ് വേണ്ടത്? അള്ളാഹുവിനോട് വേണം. അതുപോലെ മറ്റൊരു നിബന്ധനയാണ് സിദ്ഖ് വേണം. എന്താണ് സിദ്ഖ്? സത്യസന്ധത വേണം. സത്യസന്ധതയോടെ ആയിരിക്കണം പറഞ്ഞിരിക്കേണ്ടത്. കളവ് പറഞ്ഞതായിരിക്കരുത്, ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കരുത്. ഇങ്ങനെ ചില ഉലമാക്കൾ ഏഴെണ്ണം എണ്ണി, ചില ആളുകൾ എട്ടെണ്ണം എണ്ണിയിട്ടുണ്ട്. അറിവ് വേണം, അതുപോലെ യഖീൻ വേണം, ഉറച്ച വിശ്വാസം വേണം, ഇഖ്ലാസ് വേണം, ഇഖ്ലാസ് വേണം, അതുപോലെ ഇൻഖിയാദ് വേണം, അത് നടപ്പിലാക്കണം, അതുപോലെ കബൂൽ വേണം, അത് സ്വീകരിക്കണം, മഹബത്ത് വേണം, അതിന് സ്നേഹിക്കണം, സിദ്ഖ് വേണം, സത്യസന്ധമായിട്ടായിരിക്കണം പറഞ്ഞിരിക്കേണ്ടത്. അതുപോലെ എട്ടാമത്തതായിട്ടാണ് ആളുകൾ എണ്ണീട്ടുള്ളത് എന്ത്, മറ്റുള്ള സകലതിനെയും നിഷേധിക്കണം, മറ്റുള്ള സകലതിനെയും നിഷേധിക്കണം. ഇങ്ങനെ അല്ലാതെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു അതുകൊണ്ടുണ്ടാകുന്ന ശ്രേഷ്ഠതകളൊന്നും അവന് ഉണ്ടാവുകയില്ല. ഈ നിബന്ധനകളൊക്കെ ഒത്തിട്ട് പറഞ്ഞാൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുകയുള്ളൂ. അത് സാധാരണ ആർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ആലോചിച്ച് നോക്കൂ, എപ്പോഴും ആളുകൾ കാര്യമാക്കുക എന്താണ്, വാക്കുകളാണോ? അല്ല, അതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യത്തെയാണ് നമ്മൾ സാധാരണ പറയല്ലേ, വാക്കുമ്മക്കേറി പിടിക്കലാണ്. അത് വായന വന്നത് തന്നെ വാക്കുമ്മക്കേറി പിടിക്കലെന്ന് പറയല്ലേ. അതെന്തുകൊണ്ടാണ്? കാര്യം പരിഗണിക്കുന്നത് എന്തിനാണ്? അർത്ഥത്തെയാണ്. അതല്ലാതെ വെറും വാക്കുകളെ അല്ല. അതുകൊണ്ട് ഒരാൾക്കോ കാഫറായ ഒരാൾ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ എതിർക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, റസൂലുള്ള പറഞ്ഞെങ്കിൽ ഹദീസിൽ അവൻ പെടുവോ? നരകം അവന് ഹറാമാണെന്ന് പറഞ്ഞാൽ അവൻ പെടുവോ? ഇല്ല, ഒരിക്കലുമില്ല. എന്നാ അവൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറയുക എന്ന് പറഞ്ഞാൽ വെറുതെ പറയുകയല്ല, മറിച്ച് അതിന് ചില നിബന്ധനകൾ ഉണ്ട്. എവിടുന്നാണ് നമുക്കിത് കിട്ടിയത്? നമ്മളാരെങ്കിലും സ്വയം കണ്ടുപിടിച്ചതാണോ? ഒരിക്കലുമല്ല. ഖുർആന്റെ ആയത്തുകളിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ഹദീസുകളിൽ നിന്ന് കിട്ടിയതാണ്. അതല്ലാതെ ഇതൊരിക്കലും തൗഹീദിന്റെ ആളുകൾ അവർ സ്വന്തമായി കണ്ടുപിടിച്ചതല്ല. അപ്പൊ ഇതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ അത് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നുള്ള കാര്യം നോക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നത് ഒരു ഇബാദത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ ഒരു ഇബാദത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മുഅ്മിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലൽ ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത അലൈഹി ശംസ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയലാണ് സൂര്യൻ എന്തിന്റെയൊക്കെ മുകളിൽ ഉദിച്ചിട്ടുണ്ടോ അതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടമതാണ്. ദുനിയാവിലെല്ലാത്തിനേക്കാളും നല്ല ദിക്റാണ് അല്ലാഹുവിനെ ഓർക്കാൻ പറ്റിയ ദിക്റാണ്. അഫ്ദലു മാ ഖുൽതു അന വന്നബിയുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത്ര ശ്രേഷ്ഠതയുള്ള ദിക്റാണ് അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട്. അപ്പൊ അത് പറയൽ തന്നെ എന്താണ്? വലിയ ഇബാദത്താണ്, വലിയ ഇബാദത്താണ്. ആകാശഭൂമികൾ മുഴുവൻ, അതിലുള്ള ആളുകൾ മുഴുവൻ ഒരു തുലാസിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊരു തുലാസിലും വെച്ചാൽ തൂങ്ങുക ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. ഒരു സംശയമില്ല അതിന്. കാരണം ആ വാക്ക് അത്രക്കും തഖീലാണ്, ഭാരമേറിയ വാക്കാണ്. ഇന്നാ സനുൽക്കി അലൈക ഖൗലൻ സഖീല, സഖീലായ വാക്ക് നിനക്ക് നാം ഇട്ടു തരുന്നതാണ്. അതുപോലെ തന്നെയാണ് ശിർക്ക്. ശിർക്കിന്റെ നേരെ എതിർവശത്താണ്. നോക്കൂ നിങ്ങൾ, ശിർക്കിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, فقال اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا. عندنا برنات الله فقال وبر برنو دعا نصراني قال برنو اتخذ الله ولدا الله رسمدانة سيير تلكم لقد جئتم شيئا إدا دورة مري رواكا من البرنات الله ആ വാക്ക് കാരണത്താൽ ആകാശം പൊട്ടിപ്പിളരുമാറാകുന്നു, വതൻശഖുൽ അർദ് ഭൂമി വിണ്ടു കീറുമാറാകുന്നു, വതഖറുൽ ജിബാലു ഹദ്ദ പർവ്വതങ്ങൾ തകർന്നു പോകുമാറാകുന്നു, അൻദഉ റഹ്മാനി വലദ റഹ്മാനായ റബ്ബിനൊരു വലതുണ്ടെന്ന് അവർ വാദിച്ച കാരണം. ഇതാണ് ശിർക്കിന്റെ ഗൗരവം. ആകാശഭൂമികൾ തകരാൻ മാത്രം ഗൗരവമുണ്ട്. തൗഹീദ് നോക്ക്, തൗഹീദിന്റെ ശ്രേഷ്ഠത നോക്ക്. ആകാശഭൂമികളും അതിലുള്ളതെല്ലാം തൂക്കി നോക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വശത്ത് വെച്ചാൽ ഏതിനാണ് ഭാരം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ ആകാശഭൂമികൾക്ക് താങ്ങാനാവാത്ത വാക്കാണെന്ത്? ഷിർക്കിന്റെ വാക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന വാക്ക്. സുബ്ഹാനല്ലാഹ്, അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതിനൊരിക്കലും നിസാരമായി കാണരുത്, അതിന് നിസാരമായി ഒരിക്കലും കാണാൻ പാടില്ല. വളരെ ഗൗരവത്തിലാണ്, അങ്ങനെ മാത്രമേ ഒരു മുഅ്മിൻ അതിനെ കാണാൻ സാധിക്കുള്ളൂ. അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും, ഷിർക്കുമായി ബന്ധമുള്ള എന്തിനേയും, ഷിർക്കിന്റെ ഒരു പാട്ടാകട്ടെ, ഒരു ഷിർക്കുള്ള ഒരു പാട്ട്, അല്ലെങ്കിൽ ഷിർക്ക് പറയുന്ന ഒരു കവിത, ഷിർക്കിന്റെ ഒരു സംസാരം, അതിനോടൊക്കെ ഒരിക്കലും ഒരു മുഅ്മിന് അവന്റെ മനസ്സ് സമരസപ്പെടാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ശക്തമായിട്ടാണ് താക്കീത് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള വാക്കുകൾ പറയുന്ന ആളുകളെ നോക്കൂ. നിങ്ങൾ ഹുനൈൻ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അവർക്ക് തൂക്കിയിടാനുള്ള ഒരു മരമുള്ളത് പോലെ ഞങ്ങൾക്കും ഏർപ്പെടുത്തി തരും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസാ നബിയോട് കൗമ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ പറഞ്ഞത്. ജഅലനാ ഇലാഹൻ കമാലഹും ആലിഹ. ഇത്ര ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ളത്. സംസാരത്തിൽ പോലും മാഷാ അല്ലാഹു വശിഅത എന്ന് പറഞ്ഞപ്പോ അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ അല്ലാഹു എന്നെ നിദ്ദാക്കിയോ, അല്ലാഹുവിന് സമനാക്കിയോ എന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ചോദിച്ചു. ഇങ്ങനെ ഒരിക്കലും ഒരു മുസ്ലിമിന് നിസ്സാരമാക്കി കളയാൻ സാധിക്കാത്തതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഷിർക്ക് ചെയ്യുന്ന ആളുകളോട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നിങ്ങൾ ആ ഷിർക്ക് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ എന്ന് ചില ആളുകൾ ദാവത്തിറക്കുമ്പോൾ പറയുന്നത് കേൾക്കാറുണ്ട്. അവരുടെ എഴുത്തുകളിൽ സംസാരങ്ങളിലൊക്കെ ഞങ്ങൾക്കിത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, ഇങ്ങനെയാണ് ദാവത്ത് നടത്തുക. സുബ്ഹാനല്ലാഹ്, ഇതിന് ദാവത്ത് എന്നല്ല പറയുക, ഇത് ദാവത്തിനുള്ള ബലാല, ബലാലത്തിലേക്കുള്ള ദാവത്താണ്, ഹിദായത്തിലേക്കുള്ള ദാവത്തല്ല. ഒരിക്കലും അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാവത്ത് ഇങ്ങനെയല്ല. അത് ആര് ചെയ്താലും നമ്മളതിനെ വെറുക്കുന്നു, ഷിർക്കിനെ നമ്മൾ വെറുക്കുന്നു. ഓരോ മുസ്ലിമും ഷിർക്കിനെ വെറുക്കുന്നു. ഷിർക്കിനെ വെറുക്കാത്തവൻ മുസ്ലിമല്ല, ഷിർക്കിനെ വെറുക്കാത്തവൻ മുസ്ലിമല്ല. കാരണം ഷിർക്കിനെ വെറുക്കുന്നവനെ വെറുക്കാത്തവന് തൗഹീദിനോട് മഹബ്ബത്ത് ഇല്ല, അവൻ ഇൻഖിയാദില്ല, അവന് ഖബൂലില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പല ശബ്ദങ്ങളും അവൻ തല്ലി ഉറച്ചിരിക്കുന്നു ഷിർക്കിനോട് അവന് ഗൗരവമില്ലെങ്കിൽ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന് വലിയ പ്രത്യേകതയുണ്ട്. അത് ഇല്ലാതെ അതിന്റെ ആശയം ഉൾക്കൊള്ളാതെ പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. എന്നാൽ ആശയം ഉൾക്കൊണ്ടവൻ അത് പറഞ്ഞാൽ അവന് പ്രതിഫലം ലഭിക്കും ഇൻഷാഅല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് വളരെ മഹത്വമേറിയ ഒരു ദിക്റാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അൽമുൽക്കു വലഹു അൽഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, ഇതുപോലുള്ള ദിക്റുകൾ പലതവണ നമ്മൾ ആവർത്തിക്കേണ്ട ചൊല്ലേണ്ട ദിക്റുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഖൈർ നമുക്ക് അതുകൊണ്ട് തരും, ഒരുപാട് ഖൈർ തരും. എല്ലാ ഖൈറിന്റെയും അടിസ്ഥാനം എന്താണ്? തൗഹീദാണ്. എല്ലാ ഖൈറിന്റെയും അടിസ്ഥാനം തൗഹീദാണ്. മുസ്ലിം ഉമ്മത്തിന് എന്ത് ഷെറുണ്ടോ അത് നീങ്ങിപ്പോകാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അവർ ചെയ്യേണ്ടത് അവരുടെ തൗഹീദ് ശരിയാക്കുക എന്നുള്ളതാണ്, തൗഹീദിലേക്ക് അവർ തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അല്ലാഹു അവരെ സഹായിക്കും. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ, അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ, സത്യവിശ്വാസികളെ അല്ലാഹു പ്രതിരോധിക്കുന്നതാണ്, അവർക്ക് എതിരെ വരുന്നതെല്ലാത്തിനെയും അല്ലാഹു തടയുമെന്ന് അവൻ പറഞ്ഞിട്ടുള്ളതാണ്. وكان حقا علينا نصر المؤمنين, മുഅ്മിനുകളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഹക്കാണ്, അള്ളാഹുവിന്റെ ബാധ്യതയായി ഏറ്റിട്ടുള്ളതാണ്. അവൻ സഹായിക്കുക തന്നെ ചെയ്യും, പക്ഷെ മുഅ്മിനായിരിക്കണം, മുസ്ലിം ആയിരിക്കണം. അതുകൊണ്ട് തൗഹീദിലേക്കാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഉന്നതി ആരാഗ്രഹിക്കുന്നു, മുസ്ലിം ഉമ്മത്ത് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആരാഗ്രഹിക്കുന്നു, അവർ മുസ്ലിം ഉമ്മത്തിനെ തൗഹീദിലേക്ക് ക്ഷണിച്ചു കൊള്ളട്ടെ, അവ യഥാർത്ഥ തൗഹീദ് പഠിപ്പിച്ചു കൊള്ളട്ടെ. അതുപോലെ നോക്കൂ നിങ്ങൾ ഇനി അടുത്ത ഒരു ഹദീസ്. عن ابي سعيد الخدري عن رسول الله صلى الله عليه وسلم قال ابو سعيد الخدري رضي الله عنه روايه ചെയ്യുന്നു. ابو سعيد الخدري ഹദീസുകൾ റിവായത്ത് ചെയ്ത ഏറ്റവും കൂടുതൽ റിവായത്ത് ചെയ്ത ഏഴ് സഹാബിമാരിൽ ഒരാളാണ് ابو سعيد الخدري. ഏഴ് സഹാബിമാർ ഒന്ന് ابو هريره, അനസ് ബ്നു മാലിക്, അതുപോലെ ജാബിർ ബ്നു അബ്ദുല്ലാഹ്, ابو سعيد الخدري, ابن عمر, ابن عباس, عائشه, سته رجال امراه واحده, ആറ് പുരുഷന്മാരും ഒരു സ്ത്രീയും. ابو هريره, انس بن مالك, جابر بن عبد الله, ابو سعيد الخدري, عبد الله بن عمر, عبد الله بن عباس, عائشه بنت ابي بكر رضي الله عنها. ഇങ്ങനെയുള്ള ഏഴ് സഹാബി, അതിൽ ഒരാളാണ് ابو سعيد الخدري. عن رسول الله صلى الله عليه وسلم قال قال موسى موسى عليه الصلاة والسلام പറഞ്ഞു, يا ربي എന്റെ റബ്ബെ, علمني, നീ എനിക്ക് പഠിപ്പിച്ചു തരൂ. അല്ലമ യുഅല്ലിമുനാ, പഠിപ്പിച്ചു തരും. സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ഇല്ല, അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഉനി, അല്ലാഹുമ്മ അൻഫഉനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വസിദ്നി ഇൽമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആണ്. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി, അല്ലാഹു എന്നെ എനിക്ക് പഠിപ്പിച്ചത് കൊണ്ട് ഉപകാരമുണ്ടാക്കണേ. അല്ലിമ്നി മാ യൻഫഉനി, എനിക്ക് ഉപകാരമുള്ളത് നീ പഠിപ്പിച്ചു തരണേ. വസീദിനി ഇൽമ, എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ. എന്നിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ഒരു ദുആ അവിടെ കാണാം. അല്ലിമ്നി, എനിക്ക് പഠിപ്പിച്ചു തന്നാലും ശൈഅൻ, ഒരു കാര്യം. അദ്കുറുക വഅദഉക ബിഹ്, അദ്കുറുക വഅദഉക ബിഹി എന്ന് പറഞ്ഞാൽ അദ്കുറുക ബിഹി വഅദഉക ബിഹി, നിന്നെ അതുകൊണ്ട് ഞാൻ ഓർക്കുകയും അതുകൊണ്ട് ഞാൻ നിന്നോട് ദുആ ചെയ്യുകയും ചെയ്യാം. അത് പറഞ്ഞിട്ട് ദുആ ചെയ്യുക, അതുപോലെ അത് പറഞ്ഞിട്ട് ഓർക്കുക. അങ്ങനെയുള്ള ഒരു ശൈ, ഒരു കാര്യം നീ എനിക്ക് പഠിപ്പിച്ചു തന്നാൽ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു. നോക്ക്, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഉള്ള നിബന്ധനയാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് ഹംദ് ചെയ്യണം ആദ്യം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്താണ് നബിക്ക് വേണ്ടിയുള്ള ദുആ? സലാത്താണ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, സലാത്താണ്. നബിക്ക് സലാത്ത് ചെല്ലാതെ ഉള്ള ദുആ മഹ്ജൂബും, തടയപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു ഹദീസ് വന്നിട്ടുണ്ട്. മാത്രമല്ല അങ്ങനെ ദുആ ചെയ്ത ഒരാളോട് അജിൽത, താങ്കൾ ധൃതി കൂട്ടിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ധൃതി അങ്ങനല്ല, ആദ്യം അൽഹംദുലില്ലാഹ് എന്ന് പറയാ, അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാത്തിന് വേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിക്കുക, എന്നിട്ടാണ് പിന്നെ നമ്മുടെ കാര്യം ചോദിക്കേണ്ടത്. ഇതൊക്കെ സൽപ്രവർത്തനങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് വസീലയാണ്, അത് തവസ്സുലിന്റെ ഒരു ഇനമാണ്. ഖുർആനിൽ അതിന് ഉദാഹരണമുണ്ട്. റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനു ബിറബ്ബികും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. അല്ലാഹുവേ, നിന്നിലേക്ക് വിളിക്കുന്ന ഒരു മുനാജിയൻ, ഒരു വിളിക്കാരനെ ഞങ്ങൾ കേട്ടു. ഫആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു. വിശ്വസിച്ചു എന്ന ഏറ്റവും വലിയ സൽക്കരണം എടുത്തു പറഞ്ഞിട്ടാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഫഗ്ഫിർ ലനാ, പുറത്തു തരണം. വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങൾ പാപങ്ങൾ മായ്ച്ചു കളയണം. വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാന്മാരുടെ കൂടെ നീ ഞങ്ങൾ മരിപ്പിക്കണേ എന്നൊക്കെ ദുആ ചെയ്യുന്നത് സൽപ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടാണ്. ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞവരുടെ കൂടെ ഞങ്ങളെ രേഖപ്പെടുത്തണേ. ഇതൊക്കെ ഖുർആനിൽ തന്നെ സൽപ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ദുആ ചെയ്യുന്നതിനുള്ള ഉദാഹരണങ്ങളാണ്. ഹദീസിൽ വന്നിട്ടില്ലേ, ഗുഹയിൽപ്പെട്ട മൂന്നാളുകൾ അവരുടെ സൽപ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞ് ദുആ ചെയ്തത്. അതുപോലെ നിന്നോട് ദുആ ചെയ്യാൻ നിന്നെ ഓർക്കാനുള്ള ഒരു കാര്യം നീ എനിക്ക് പഠിപ്പിച്ചു തരും എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അപ്പൊ കാല, അള്ളാഹു പറഞ്ഞു, ഖുലി യാ മൂസ, ഖുലി യാ മൂസ, മൂസ നീ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് പറയുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറയുക. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുമ്പേ അറിയില്ല, എല്ലാ നബിമാർക്കും മുമ്പേ അറിയില്ല, ആദ്യമായി വഹ്യ നൽകിയ വാക്കാണിത്, ജനങ്ങൾ ആദ്യമായി ക്ഷണിക്കേണ്ട വാക്കാണിത്. കാൽ, അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ റബ്ബി, എന്റെ റബ്ബേ, എന്തൊരു ചോദ്യമാണ്. അള്ളാഹു, കുല്ലു ഇബാദിക, നിന്റെ എല്ലാ അടിമകളും, കുല്ലു അബ്ദിന്റെ ജമാന ഇബാദ്, അബ്ദിന്റെ മറ്റൊരു ജമാന അബീദ്, അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ, അതിന്റെ ഒരു ബഹുവചനമാണ് ഇബാദ്, അടിമകൾ, മറ്റൊരു ബഹുവചനമാണ് അബീദ്, രണ്ടും അബീദും ഇബാദും. ആബിദ് എന്ന് പറഞ്ഞാൽ അത് വേറെ വാക്കാണ്, ആബിദ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുന്ന ആൾ എന്നാണ് അതിന്റെ അർത്ഥം. രണ്ട് പരസ്പര ബന്ധമുള്ള വാക്കാണ്. അബ്ദിന്റെ ജമാന ഇബാദ്, അതുപോലെ അബീദ്. കുല്ലു ഇബാദിക, നിന്റെ എല്ലാ അടിമകളും, യഖൂലൂന, അവർ പറയുന്നു, ഹാദ, നിന്റെ എല്ലാ അടിമകളും ഇത് പറയുന്നുണ്ടല്ലോ. ഒരു ഖാസായ കാര്യമാണ് ഞാൻ ചോദിച്ചത്, ഒരു ഖാസായ പ്രത്യേകമായ ഒരു കാര്യമാണ് ചോദിച്ചത്. ഖാൽ, അപ്പൊ അല്ലാഹു പറഞ്ഞു, യാ മൂസ, ഓ മൂസ, لو ان السماوات السبع وعامرهن غيري وارضين السبع في كفه ولا اله الا الله في كفه مالت بهن لا اله الا الله لو ان السماوات السبع وعامرهن غيري وارضين السبع في كفه ولا اله الا الله في كفه എന്താണ് പറഞ്ഞത്? അന്ന സമാവാത്, സമാഇന്റെ ബഹുവചനമാണ് സമാവാത്. എന്താണ് അർത്ഥം? ആകാശങ്ങൾ, അസ്തബ എത്ര എണ്ണം? ഏഴാകാശങ്ങൾ. ഏഴാകാശങ്ങളുണ്ട്, അതുപോലെ ഏഴ് ഭൂമികളും ഉണ്ട്. ഏഴാകാശങ്ങൾ, ഒന്നാമത്തത് ഭൂമിയോട് ഏറ്റവും അടുത്തിട്ട്, രണ്ടാമത്തെ അതിന് മുകളിൽ, അങ്ങനെ അങ്ങനെയാണ്. ഏഴാകാശങ്ങൾക്ക് മുകളിൽ, അർശിന് മുകളിലാണ് അള്ളാഹു ഉള്ളത്. ഭൂമി ഏഴെണ്ണം പറഞ്ഞാൽ എങ്ങോട്ടാണ്? താഴേക്ക്, താഴേക്കാണ്. ഒന്ന്, രണ്ട്, മൂന്ന്, അങ്ങനെ ഏഴെണ്ണം താഴേക്കാണ്. അതിന്റെ എവിടുന്നാണ് ഒന്ന് തുടങ്ങുന്നത്? എവിടുന്നാണ്, എവിടെയാണ് ഒന്ന് അവസാനിക്കുന്നത്? എവിടെയാണ് രണ്ട് തുടങ്ങുന്നത്? അള്ളാഹു അല്ല, നമുക്കറിയില്ല. അള്ളാഹു പറഞ്ഞത് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ആകാശം എവിടെയാണ് ഒന്ന് അവസാനിക്കുന്നത്, രണ്ടാമത്തെ എവിടുന്നാണ് തുടങ്ങുന്നത്? നമുക്കറിയില്ല. ഏത് ഭൂമികളും ഫീ കിഫത്തിൻ, കിഫത്ത് എന്ന് പറഞ്ഞാൽ തുലാസിന്റെ ഒരു രണ്ടു ഭാഗം ഉണ്ടല്ലോ. തുലാസിന് ഒരു ഭാഗത്ത് തൂക്കാനുള്ള തൂക്കവും രണ്ടാമത്തത് തൂക്കാനുള്ള വസ്തുവും വെക്കും. തൂക്കാനുള്ള കല്ലും തൂക്കാനുള്ള വസ്തുവും വെക്കുന്നത് പോലെ ഒരു കിഫത്ത്, ഒരു ഭാഗത്ത് തുലാസിന്റെ ഒരു ഭാഗത്ത് ഏത് ആകാശങ്ങളും ഏത് ആകാശങ്ങൾ അതുപോലെ ആമിർ എന്ന് പറഞ്ഞാൽ, അവിടെ ആമിർ എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന ആളെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു അർത്ഥം ഉണ്ട്. ഇന്നമായ അമുറു മസാജിദ് അല്ലാഹി, അല്ലാഹു പറഞ്ഞില്ലേ പള്ളിയിൽ അവിടെ അധിവസിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് നോക്കി നടത്തേണ്ടത്, അവിടെ താമസിക്കുന്ന ആളാണ് നോക്കി നടത്തുക എന്നുള്ള, അങ്ങനെയാണ് ആ വാക്ക് പരസ്പരം ബന്ധപ്പെടുന്നത്. അവിടെ അർത്ഥം എന്താണ്? പള്ളി നോക്കി നടത്തുക എന്നുള്ള അർത്ഥത്തിൽ. ആരാണ് നോക്കി നടത്തേണ്ടത്? അള്ളാഹു വിശ്വസിക്കുന്ന, പങ്കു ചേർക്കാത്ത, നിസ്കരിക്കുന്ന, നോമ്പ് സക്കാത്ത് കൊടുക്കുന്ന, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ആളുകൾ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ. ആ അവിടെ വന്ന വാക്കാണ് ഇന്നമായ അമുറു, അതേ വാക്കാണ് ഇത്. ആകാശങ്ങളിൽ അധിവസിക്കുന്ന ആളുകൾ, ഗൈരി എന്ന് പറഞ്ഞാൽ ഞാനല്ലാത്ത, ഗൈറുഖ എന്ന് പറഞ്ഞാലോ നീ അല്ലാത്ത, ഗൈറുഹു എന്ന് പറഞ്ഞാൽ അവനല്ലാത്ത, വേറെ വേറെ എന്നാണ് എന്റെ അർത്ഥം. ഗൈരി ഞാനല്ലാത്ത, അതിലെ താമസക്കാർ ഞാനല്ലാത്ത, ആകാശങ്ങളിൽ താമസക്കാർ. അർദീന സബ എന്നാണ്, അർദൂന സബ എന്ന് പറഞ്ഞാൽ ഏത് ഭൂമികൾ. ചില റിവായത്തുകളിൽ വാമിറഹുന്നാന്ന് വന്നിട്ടുണ്ട് അവിടെയും. അപ്പൊ ഏത് ഭൂമികളും അവിടത്തെ താമസക്കാരും എന്നും ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. ഫീ കിഫത്തിൻ, ഇതൊക്കെ ഒരു തുലാസിന്റെ ഒരു ഭാഗത്ത്, ആകാശങ്ങൾ മുഴുവൻ അതിലുള്ള ആളുകളും ഭൂമി മുഴുവൻ അതിലുള്ള ആളുകളും ഒക്കെ ഒരു തുലാസിലും. വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ, എന്നിട്ട് തുലാസിന്റെ മറ്റേ ഭാഗത്ത് എന്താണുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് ഉള്ളതെങ്കിൽ മാല വറ ചെരിഞ്ഞുപോയി എന്നാണ് അതിന്റെ അർത്ഥം. സ്ത്രീകളെ പറ്റി പറഞ്ഞില്ലേ, മാ ഇലാസുൻ മുമിനിലാസുൻ, ചെരിയുന്ന ചിരിക്കുന്ന എന്നാണ് അതിന്റെ വാക്കർത്ഥം. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആകർഷിക്കപ്പെടുന്ന, ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന എന്നാണ്. ചാഞ്ഞും ചെരിഞ്ഞു നടക്കുന്ന നമ്മൾ അർത്ഥം പറയാറുണ്ട്. അങ്ങനെ അർത്ഥം പറയാം അതിന്, ലബാസ്. പക്ഷെ കൂടുതൽ ശരിയായിട്ടുള്ള വിശദീകരണം എന്താണ്? മാല എന്ന് പറഞ്ഞാൽ ചെരിയ എന്നാണ്, എന്ന് പറഞ്ഞാൽ ആകർഷിക്കപ്പെടുകയാണ് ഇവൾ അങ്ങോട്ടേക്ക്. അതാണ് മാ ഇലാസ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ നഗ്നയാണ്. അതുകൊണ്ട് ഇവൾ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കപ്പെടും. അത് സ്ത്രീകളുടെ പൊതു സ്വഭാവമാണ്. അവർ വളരെ കാരണം, സ്ത്രീകൾ വളരെ ലോലമായ വികാരങ്ങളുള്ള ആളുകളാണ്. വളരെ പെട്ടെന്ന് വികാരത്തിന് അടിമപ്പെടുന്ന നിലയിലാണ് അള്ളാഹു സ്ത്രീകളെ പഠിച്ചിട്ടുള്ളത്. അവർ ആകർഷിക്കപ്പെടുന്നു, അതുപോലെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കും, ഇങ്ങോട്ടേക്ക് വിരിക്കുന്നതാണ്. നായിലാത്തും മുങ്ങിയിലാത്തും ഇങ്ങോട്ടേക്ക് ചിരിക്കുന്നു. മാല മറ ചെരിഞ്ഞു പോവുക അഥവാ തൂങ്ങുന്നു. എന്താണ് തൂങ്ങുന്നത്? മാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബിഹിന്ന അവയും കൊണ്ട് താഴോട്ടേക്ക് പോകും. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു തുലാസിൽ ഏതാകാശങ്ങളും അതിലുള്ളവരും ഭൂമി ഏ ഭൂമി അവരുള്ളവരും ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനെയും കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് താഴേക്ക് പോകുമെന്നാണ്. ഈ ഹദീസ് റവാഹു ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ ഈ ഹദീസ് റിവായത്ത് ചെയ്തിരിക്കുന്നു. വൽ ഹാകിം, ഇമാം ഹാകിം അദ്ദേഹത്തിന്റെ അൽ മുസ്തദ്റക് എന്നതിലും റിവായത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇമാം ഹാകിം ഇത് സഹീഹാണെന്ന്, സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞു. എന്നാൽ ചില പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ സ്ഥിര സനദിൽ ചില പോരായ്മകൾ ഉള്ളതായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസിൽ വന്നെങ്കിൽ ഇതേ ആശയം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകാശങ്ങളെയും ഭൂമിയും കൊണ്ട് താണു പോകുമെന്ന് പറയുന്ന ആശയം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗലായി, നൂഹ് നബി പറഞ്ഞതായി വേറെയും റിവായത്തുകളിൽ ഈ ഹദീസ് ദൈഫാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ സഹിയാണെന്ന് പറഞ്ഞ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ സനദിൽ ഇങ്ങനെ ഒരു പ്രശ്നം ചില പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, പക്ഷെ ഈ ഹദീസിൽ വന്ന ആശയം അവർ തന്നെ സഹിയാണെന്ന് പറഞ്ഞ വേറെ ഹദീസുകളിൽ വന്നിട്ടുമുണ്ട്. ഇത് ശരിയായ ആശയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അത്രയും ഭാരമുള്ള വാക്കാകുന്നത്. മാത്രമല്ല നബിമാരോട് അല്ലാഹു പറഞ്ഞ വാക്കാകുന്നു അത്. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് അത് വ്യക്തമല്ല. അഫ്ദലു മാ ഖുൽതു, ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ വാക്ക്. വന്നബിയൂന മിൻ ഖബ്ലി, എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞ ഏറ്റവും അഫ്ദലായ വാക്ക് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ശ്രേഷ്ഠതയാണത്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നോക്കൂ നിങ്ങൾ, അത് അർത്ഥമറിഞ്ഞ് നേരത്തെ പറഞ്ഞ ഷുറൂത്തോടെ പറയുന്ന ആളുകൾക്കാണ് ഈ ശ്രേഷ്ഠതയുള്ളത്. അതിനാണ് ആ ശ്രേഷ്ഠതയുള്ളത്. ചിലപ്പോ ദർഗന്ധം കൊള്ളി എഴുതിയിട്ടുണ്ടാവും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കണ്ടിട്ടില്ലേ? അപമാനിക്കലാണതിന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ അപമാനിക്കലാണത്, ഒരിക്കലും പാടില്ലാത്തതാണ്. നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർ പറയാറുണ്ട് ഒരാളെ ജനാബത്തായിട്ട് ഒരാൾക്ക് ജനാബത്തായി വലിയ അശുദ്ധിയായി അത് നിസ്കരിക്കാൻ പാടില്ലല്ലോ. പാടില്ല. ഒരാൾ മറന്നിട്ട് നിസ്കരിച്ചാലോ? മറവി അല്ലാഹു മറവിയുടെ പേരിൽ പിടിക്കുകയില്ല. പക്ഷെ ഒരാൾ കരുതിക്കൂട്ട് നിസ്കരിച്ചാൽ അതൊരു വെറും ഹറാമിൽ നിൽക്കില്ല എന്ന് വലമാത്രം പറഞ്ഞിട്ടുണ്ട്. അത് കുഫറിലെത്താൻ സാധ്യത ഉണ്ട്. കാരണം അതിലൊരു പരിഹാസമുണ്ട്. ജനാബത്തായിട്ട് ഒന്ന് സ്കരിക്കാനുള്ളത് അവനിപ്പോ ആ ഹുക്കും അറിയണ്ടായിരിക്കെ, അങ്ങനെ പാടില്ല എന്ന് അവന് ആ ഹുക്കും അവൻ അറിയാം. എന്നിട്ട് അവനങ്ങനെ നിസ്കരിച്ചാൽ അത് വെറും ഒരു ഹറാമല്ലെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, തനി ഷിർക്ക് അതിന്റെ കേന്ദ്രത്തിൽ ചെയ്തു വെക്കുക, എന്നിട്ട് ആ ഷിർക്കിന്റെ വരികൾ ചൊല്ലുന്നതോടൊപ്പം അല്ലെങ്കിൽ അതിന് മുന്നോടിയായി അല്ലെങ്കിൽ അതിന് പിന്നോടിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ എത്ര വലിയ കുഫറാണത്. ഷിർക്കെന്ന് മാത്രമല്ല ആളുകളെ ഷിർക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങൾ തടയുകയാണ് ചെയ്യുന്നത്. കാരണം ജനങ്ങൾ വിചാരിക്കും നോക്ക് ഇത് ശരിയാണ്. ചില ആളുകൾ പറയാറുണ്ട് ഹദ്ദാദ് ഉണ്ട്, ഹദ്ദാദ് അത് നിങ്ങൾ എങ്ങനെ എതിർക്കുക? 25 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. അതില് വിദാസായ ഒരു ഒരു സാധനമാണ് അത്. ഹദ്ദാദ്, ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ കൊല്ലൻ. ഹദ്ദാദിന്റെ അർത്ഥം എന്താണ്? ഇരുമ്പ് ഉണ്ടാക്കുന്ന കൊല്ലനാണ് ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ. അതിലുണ്ട് അങ്ങനെ ഉള്ള ഒരാള് ആണ് അത് എഴുതിയിട്ടുള്ളത്, ഹദ്ദാദ്. അതുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് 25 പ്രാവശ്യം, ഒരു വിദാസായ ഒന്നാണത്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾപ്പെടുത്തിയതുകൊണ്ട് അത് വിദാസല്ലാതാവോ? ഇല്ല. ഷിർക്കിന്റെ മുന്നോടിയും പിന്നോടിയുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പല സ്ഥലങ്ങളിലും ആളുകൾ പറയുന്നു. വലിയ തെറ്റാണ്. ആളുകളെ കുഫറിലേക്കും ഷിർക്കിലേക്കും കൊണ്ടുപോകലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയലുമാണത്. അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അടുത്ത ഹദീസ് വലിത്തിർമിതി വലിത്തിർമിതി ഇമാം തിർമിതി റഹിമഹുള്ള റിവായത്ത് ചെയ്തു. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു. ഇസ്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നേരത്തെ ഹദീസ് റിവായത്ത് ചെയ്ത സഹാബി ഇസ്ബാൻ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. എന്താണ് മുഴുവൻ പേര്? ഇസ്ബാൻ ഇബ്നു മാലിക്. അദ്ദേഹം അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബിയാണ്. നേരത്തെ പറഞ്ഞ സഹാബിയെ പോലെ ആരെ പോലെ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഹദീസ് റിവായത്ത് ചെയ്ത സഹാബി ആരാണ്? ഇബാദത്തുബ്നു സാമിത്. അവിടുന്ന് അൻസാരിയാണ്, ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. അതുപോലെ ഇദ്ദേഹവും ഇസ്ബാൻ ഇബ്നു മാലിക്കും റളിയല്ലാഹു അൻഹു അദ്ദേഹവും അൻസാരിയാണ്, ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇസ്ബാൻ ഇബ്നു മാലിക് അദ്ദേഹത്തിന്റെ കൗമിന്, അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാറുണ്ടായിരുന്നു. അത്രയും ശ്രേഷ്ഠനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ കൗമിന് അദ്ദേഹം ഇമാമായി നിസ്കരിക്കാറുണ്ടായിരുന്നു. പിന്നീട് മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണകാലത്താണ് അദ്ദേഹം വഫാത്തായിട്ടുള്ളത്. ആര്? ഇസ്ബാൻ ഇബ്നു മാലിക്. അതാണ് ആ സഹാബിയെ കുറിച്ചുള്ള ഒരു ലഘുവായ ചരിത്രം. ഇബാദത്തുബ്നു സാമിത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇദ്ദേഹം ആരാണ്? ഇസ്ബാൻ ഇബ്നു മാലിക്. ഇസ്ബാൻ ഇബ്നു മാലിക്. നാം തീർന്നു ചെയ്ത ഹദീസ് അതുപോലെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇസ്ബാന്റെ ഹദീസ് പഠിച്ചു വരണം ഇൻഷാ അല്ലാഹ്. തിർമിദി, ഇമാം തിർമിദിയുടെ അടുത്തുണ്ട്, തിർമിദി റിവായത്ത് ചെയ്തിട്ടുണ്ട്. വഹസനഹു, തിർമിദി അത് ഹസനാണെന്ന് പറഞ്ഞു, അദ്ദേഹം ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹസൻ എന്ന് പറഞ്ഞാൽ സ്വീകാര്യയോഗ്യമായ ഹദീസാണ്. സഹീഹ് എന്നതിന്റെ തൊട്ട് താഴെയാണ് ഹസന്റെ പദവി. കാരണം അങ്ങനെ വരാനുള്ള കാരണം ഹസനിലുള്ള റാവിമാർക്ക് ചിലപ്പോ ഓർമ്മക്കുറവ് പോലുള്ള അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സഹീഹ് എന്ന പദവിയിൽ നിന്ന് താഴേക്ക് വരും. പൊതുവെ അങ്ങനെയാണ്. അനസിൻ, ആരാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ള പറയുന്നതായി ഞാൻ കേട്ടു. ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഇബ്നു ആദം, ആദമിന്റെ പുത്ര മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദ് ഖതായ, നീ എന്നിലേക്ക് വരികയാണ്. എങ്ങനെയാണ് വരുന്നത്? ബിഖുറാബിൽ അർദ് ഖതായ, ഭൂമിയോളം തെറ്റുകളുമായി. ഭൂമിയോളം തെറ്റുകളും ചെയ്തിട്ടാണ് നീ എന്റെ അടുത്തേക്ക് വരുന്നത്. സുമ്മ ലഖൈതനി, പക്ഷെ നീ എന്നെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? ലാ തുശ്രിക്കു ബി ശൈആ, എന്നിലൊന്നിനെയും പങ്കുചേർക്കാതെ. ശിർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഭൂമിയോളം തെറ്റുകൾ നിന്റെ അടുത്തുണ്ട് എങ്കിൽ ഭൂമിയോളം മഗ്ഫിറത്തുമായി ഞാൻ നിന്നിലേക്ക് വരുന്നതാണ്, ഭൂമിയോളം പാപമോചനവുമായി ഞാൻ നിന്നിലേക്ക് വരുന്നതാണ്. ഇതാണ് ഇദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇതിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. വിശദീകരണം അത് ചില റിവായത്തുകളിൽ ഇല്ല, എന്റെ കയ്യിലുള്ള കിതാബിൽ അതുണ്ട്. ചില റിവായത്തുകൾ ഇന്നൊക്കെ ഇല്ല, ചിലതിൽ ഇന്നൊക്കെ ഉണ്ട്. ഇന്നക്ക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ സുമ്മ ലഖൈതനി ലാ തുശ്രിക്കു ബി ശൈഅൻ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. അതിന്റെ വിശദീകരണം ഇൻഷാഅല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. വസല്ലല്ലാഹു വസല്ലമ വബാറക അല അബ്ദിഹി വറസൂലിഹ് നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ തവഫന മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. والله اعلم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.